بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عباد الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب
صلى الله عليه وعلى آله وصحبه وسلم تسليما كثيرا إلى سهود المعرفة السلام عليكم ورحمة الله وبركاته نمر إمام البخاري رحمه الله الذي جاء صحيح البخاري قرنا كلاسيا അഥവാ സൂറത്തുൽ മുൽക്കിന്റെ തഫ്സീർ ഇമാം ഇബ്നു കസീർ രചിച്ച തഫ്സീർ ഗ്രന്ഥം അവലംബിച്ചുകൊണ്ട് സൂറത്തുൽ മുൽക്കിന്റെ വ്യാഖ്യാനം നമ്മൾ പൂർത്തീകരിച്ചു. ശേഷം ഹദീസ് പഠനം അനിവാര്യമാണ്. ഖുർആൻ കഴിഞ്ഞാൽ പിന്നീട് മുസ്ലിങ്ങൾക്ക് എല്ലാ പ്രമാണമായിട്ട് വിശ്വസിക്കുന്നത് ഹദീസാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഖുർആനും ഹദീസും അഥവാ ഖുർആനും സുന്നത്തിൽ ഒരുമിച്ച് കൊണ്ടുപോവുക, ഒരുമിച്ച് പഠനം നടത്തുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആണ് നമ്മൾ സഹീഹ് ബുഖാരി ക്ലാസ് ആരംഭിച്ചിരുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് 10 ഹദീസുകൾ പഠിച്ച് വിശദീകരിക്കുവാനാണ്. ശേഷം ഇൻഷാഅള്ളാഹ് വീണ്ടും ഖുർആൻ തഫ്സീറിലേക്ക് തന്നെ മടങ്ങും. ഇതിന്റെ അർത്ഥം നമ്മൾ ഖുർആൻ തഫ്സീർ ക്ലാസ് നിർത്തിവെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ, രണ്ട് പ്രമാണങ്ങൾ പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സഹീഹ് ബുഖാരി സംബന്ധിച്ചുള്ള ഒരു ചെറിയ വിവരണം ആമുഖ നിരക്ക് നൽകി. അതിന്റെ പൂർത്തീകരണമാണ് ഈ ക്ലാസ് ഇൻഷാള്ള. അടുത്ത ആഴ്ചയിൽ നമ്മൾ ആദ്യത്തെ ഹദീസ് പഠിക്കാൻ കാര്യമാണ്. അതിന്റെ നോട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻഷാള്ള നൽകപ്പെടുന്നതാണ്. ഇമാം ബുഖാരി രഹ്മഅള്ളാഹ് സഹീഹ് ബുഖാരി എന്ന് പറയുമ്പോൾ ഖുർആൻ കഴിഞ്ഞാൽ പിന്നീട് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഏറ്റവും വിശ്വസനീയമായ ഗ്രന്ഥം ഏതാണെന്ന് ചോദിക്കപ്പെട്ടാൽ അതിനൊരു ഉത്തരം മാത്രമേ ഉള്ളൂ. അതാണ് ഇമാം ബുഖാരി റഹിമഹുള്ളാഹി ലിഖിച്ച സഹീഹ്, ശേഷം ഇമാം മുസ്ലിം ലിഖിച്ച സഹീഹ്. ഇമാം ബുഖാരി റഹിമഹുള്ളാഹി അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ ചില വിവരങ്ങൾ നൽകിക്കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്. ഒന്നാമതാണ് ആരാണ് ഇമാം ബുഖാരി, അദ്ദേഹത്തിന്റെ പേര് എന്താണ്. അദ്ദേഹത്തിന്റെ പേര് നമ്മൾ പഠിച്ചു ഇമാം മുഹമ്മദ് ഇബ്നു ഇസ്മാഇൽ ഇബ്നി ഇബ്രാഹിം ഇബ്നി അൽ മുഹീർ ഇബ്നി വർദിസ്ബ അൽ ബുഖാരി. മുഹമ്മദ് ഇബ്നു ഇസ്മാഇൽ ابن ابراهيم ابن المغيرة ابن بردسمة البخاري الجعد الدين 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 اللي بارد لنا إذ بردسمة بردسمة النواك إذ باشا بلاي معنا بخارة أي ألواء بخاري باشا بلاي معنا إذا أعطان لنا كرشد لنا إذا كنت لنا بردسمة إذا قلت لنا أي جوعد فيه بغيبه അതിൽ അറബി ഗോത്രത്തെയാണ് വിശേഷിപ്പിക്കുന്നത്. അഥവാ ബാഹ്യമായി വായിക്കുകയാണെങ്കിൽ ഇമാം ബുഖാരി ജുഅഫി അറബി ഗോത്രക്കാരനാണ് ധരിക്കപ്പെടുന്നത്. അതെങ്ങനെയാണ് നമ്മൾ വ്യാഖ്യാനിച്ചത്? അദ്ദേഹത്തിന് ആ അൽ ജുഅഫി എന്ന ആ അബിയ നാമം നൽകപ്പെടാനുള്ള കാരണം ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. അതെ, അദ്ദേഹത്തിന്റെ
പിന്നാം
ഇസ്ലാം സ്വീകരിച്ചതാണ്, ഇസ്ലാം സ്വീകരിച്ചതാണ്. അൽ ജുൾഫി ഗോത്രക്കാരനായ മുതലാളിയുടെ മുതലാളി മുഖേന അങ്ങനെയാണ് ആ മുതലാളിയുടെ ആ യജമാനന്റെ ആ കബീല നാമം ഇമാം ബുഖാരിയുടെ പിതാക്കന്മാർക്ക് പിന്നീട് നൽകപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇമാം ബുഖാരിയുടെ പേര് വായിക്കുമ്പോൾ എന്ത് കാണും? മൗലാഹും അൽ ജുൽഫി മൗലാഹും എന്ന പേരാണ്. പിന്നെ മൗലാഹും അവരുടെ മൗലയാണ്. എന്ത് ഒരാളിന്റെ അടിസ്ഥാനത്തിലുള്ള ഗോത്രനാമമാണ്. ഒരാൾ പല രീതിയിലുണ്ട്. ഈ ശരിക്ക് ഈ സഖ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പോലെ, അതായത് പിന്നെ ഒരു ഗോത്രക്കാരോട് അറബി ഗോത്രക്കാർക്ക് സഖ്യമുണ്ട്, അവരോട് അവരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അങ്ങനെയും അവർക്ക് ഈ ആരെ സപ്പോർട്ട് ചെയ്യുന്ന അറബികൾ ഇവർക്ക് അതിന് ആ ഗോത്രനാമം നൽകപ്പെടും. അതുപോലെ തന്നെ ഇസ്ലാം സ്വീകരിച്ചത് ആര് മുഖേനയാണ്, അല്ലെങ്കിൽ കൊല്ല അടി യജമാനെങ്കിലും അടിമയായിരിക്കും. അങ്ങനെ ആ യജമാൻ ഈ അടിമയെ മോചിപ്പിക്കും. അങ്ങനെ ഗോത്രനാമം നൽകും. ഇതിനൊക്കെ മൗലാമം എന്ന് സാധാരണ പറയും. ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹം ജനിച്ചത് ഹിജ്റ
194-ലാണ് ഇമാം ബുഖാരി റഹിമഹുള്ള ജനിച്ചത്.
അദ്ദേഹം മരണപ്പെട്ടതോ ഹിജ്റ 256. അദ്ദേഹം കബറടക്കപ്പെട്ടത് സമർക്കാന്തിലാണ്. സമർക്കാന്ത് എവിടെയാണ്? ഉസ്ബെക്കിസ്ഥാനിൽ. ഉസ്ബെക്കിസ്ഥാനിൽ ഒരു പട്ടണമാണ് സമർക്കാന്ത്. ഇത് പെട്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ച കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓർമ്മപ്പെടുത്തുക. എന്നിട്ടാണ് പുതിയ വിഷയങ്ങൾ എടുക്കുക. ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ജീവിതചരിത്രം പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ചിലർ പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ പറഞ്ഞ സമയത്ത് ഉലുവും സംഭവിക്കാറുണ്ട്. അതിനെ ഒരുങ്ങി പണ്ഡിതനെ ബഹുമാനിച്ച് ബഹുമാനിച്ച് പിന്നീട് അത് വിദ്യാർത്ഥിയിലേക്കും ഒരു പക്ഷെ ശിൽക്കിലേക്കൊക്കെ ആയിപ്പോകും. ഇതുപോലെ ഒരു ഉദാഹരണം കൈക്കാൻ നൽകി ഇമാഹുബാനി പറഞ്ഞു. അദ്ദേഹത്തിന്റെ മരണം പഠിച്ച പണ്ഡിതന്മാരെ ഇമാഹുബാനി പറഞ്ഞു സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ ചില ഭാഗത്ത് ഒഴിവ് സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് അബു ഹനീഫ പറഞ്ഞ മദ്ഹബ് എന്നെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ ആ മദ്ഹബ് അവസാന കാലഘട്ടം വരെ നിലനിൽക്കുകയും ശേഷം ഈശാ നബി അലൈഹിസ്സലാം ഇറങ്ങിയാൽ ഹനഫി മദ്ഹബ് പ്രകാരമാണ് വിധിക്കുക. അതുവരെ ഹനഫി ചില മദ്ഹബിലെ ചില ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെയുള്ള ഒരു നമുക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാര് ശിഷ്യന്മാര് ധാരാളം ഗുരുക്കന്മാർ അടുക്കേണ്ടി വന്ന് അദ്ദേഹം അഭ്യസിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, ഹരിതി പഠിച്ചിട്ടുണ്ട്. പല നാടുകളിലും ഇമാം ബുഖാരി റഹിമഹുള്ള യാത്ര ചെയ്തിട്ടുണ്ട്. ഉദാഹരണം ബൽഖ്, റയ്യ, അങ്ങനെ പല നാടുകളിലും ഇമാം ബുഖാരി സഞ്ചരിച്ചിട്ടുണ്ട്. ഇതൊക്കെ അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, റഷ്യ ആ ഭാഗത്തുള്ള രാജ്യങ്ങളിലേക്ക് ഇമാം ബുഖാരി ധാരാളം യാത്രകൾ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഹദീസ് പഠിക്കുവാൻ വേണ്ടി. ഹദീസ് പഠനത്തിന് വേണ്ടി യാത്ര ചെയ്യുക എന്ന സംസ്കാരം അത് ഇസ്ലാമിക ചരിത്രത്തിലെ മുൻകാല പണ്ഡിതന്മാരുടെ സംസ്കാരമായി. ഏത് വിളിച്ചാൽ യാത്ര ചെയ്യാത്തവന്റെ എഴുന്ന് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുകയില്ല. അതുവരെ പണ്ഡിതന്മാർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് എന്റെ ജീവിതത്തിലെ പണ്ഡിതന്മാർ ഈ വിഷയത്തിന് ഗ്രന്ഥങ്ങൾ വരെ രചിച്ചു. ഈ വിഷയത്തെ ആസ്പദമാക്കി ഏത് വിഷയത്തെ ഹദീസ് പഠിക്കുവാൻ വേണ്ടി യാത്ര ചെയ്യുക. ലോക പ്രശസ്ത ഹദീസ് പണ്ഡിതനായ ഇമാം അൽ ഖതീബുൽ ബഗ്ദാദി അദ്ദേഹത്തിന് ശേഷം പിന്നീട് അദ്ദേഹം പോലെയുള്ള ഒരു ഹദീസ് പണ്ഡിതനെ ബന്ധിക്കാൻ സാധാരണ പറയാറുണ്ട്. അൽ ഖതീബുൽ ബഗ്ദാദി പറയുന്നു, البغدادي رحمه الله قدم رندم لكم الرحلة في طلب الحديث. حديث تبقى رحلة جيدة أتوا يعطل جيدة يعني ذلك المستنى تجيكي رجل أنا أرى نعلم ليك يعطل جيد بل رأيك ربولتنا مر بخارة അതുപോലെ തന്നെ തിരുമി കശ്മീർ നെയ്സാബു പോലുള്ള രാജ്യങ്ങൾ. ബൽഖ് എന്ന് പറയുമ്പോൾ എവിടെയാണ്? എവിടെയാണ് ഈ ബൽഖ്? അഫ്ഗാനിസ്ഥാൻ പറഞ്ഞല്ലേ കന്നിവാസി. റൈ എവിടെയാണ്? ഇറാനിൽ. ഈ റൈക്കുള്ള നിസ്ബന്താണ്, നിസ്ബന്ന് പറയുമ്പോൾ ഒരു നാട്ടിലേക്ക് നമ്മൾ ഒരു വ്യക്തിയെ ചേർത്ത് പറയുമ്പോൾ ഇതുപോലെ അൻ ഹിന്ദ് എന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ പേര്. ഇന്ത്യക്കാരെ നാട്ടിൽ ഞാൻ പറയാം ഹിന്ദി, അതാണ് നിസ്ബ എന്ന് പറയും. അതുപോലെ തന്നെ റൈ എന്ന പട്ടണത്തിലേക്ക് നിസ്ബ പറയുമ്പോൾ എന്തായിരിക്കും? റാസി. എപ്പോഴും മനസ്സിലാക്കണം, റാസി എപ്പോഴും കേൾക്കാറ വാക്കാണ്. അതിൽ ഒരു തെരഫേനാണ്, ചേർക്കപ്പെടുമ്പോഴാണ് റാസി എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ കേട്ടിട്ടുണ്ട് മറുവതി, നാം മറുവതി, അത് മറു എന്ന സ്ഥലം, തുർക്കുമാനിസ്ഥാനിലെ ഒരു പട്ടണമാണ് മറു. അതുപോലെ തന്നെ കസ്മീൻ, ഇമാം ഇബ്നു മാജ അദ്ദേഹം കസ്മീനിക്കാരനാണ്. എവിടെയാണ് കസ്മീൻ? ഇറാൻ. നോക്കൂ നിങ്ങൾ, അതായത് 500 വർഷം ചരിത്ര പാരമ്പര്യം മാത്രമേ ഇറാനിലെ ഷിയ ഭരണകൂടം അല്ലെങ്കിൽ ആശയത്തിന്റെ ചരിത്രം അത്രേ ഉള്ളൂ. അതിനു മുമ്പ് സുനിത് ജമാലി പണ്ഡിതന്മാരുടെ രാജ്യമായിരുന്നു ഇത്. അതുപോലെ തന്നെ നെയ്സാബു, നാം മുസ്ലിം നെയ്സാബു എന്ന് അദ്ദേഹം ഇറാൻകാരനാണ്. അദ്ദേഹം ഇമാം ബുഖാരി റഹിമഹുള്ള അങ്ങനെ ധാരാളം ഗുരുക്കന്മാരിൽ നിന്ന് ഹദീസ് പഠിച്ചു. അവരിൽ ഏറ്റവും പ്രസിദ്ധനായ ഷെയ്ഖായി ഇമാം അലി ഇബ്നു മദീനി, അലിയു ഇബ്നു മദീനി. അദ്ദേഹം ഹദീസിലെ ഉലി പണ്ഡിതനാണ്, മാത്രമല്ല ഹദീസ് ശാസ്ത്രത്തിലെ ഏറ്റവും പ്രയാസമുള്ള അധ്യായമാണ് ഏത്? ഇൽമു ഇലൽ ഹദീസ്. ഹദീസിലെ ഹദീസിന്റെ പരമ്പരയിൽ വരുന്ന അഥവാ ഹദീസിൽ വരുന്ന സൂക്ഷ്മമായ ന്യൂനത, സൂക്ഷ്മമായ ന്യൂനത, അത് വലിയ വലിയ പണ്ഡിതന്മാർക്ക് ഹദീസിന്റെ വിഷയത്തിൽ വലിയ വലിയ ഇമാമിയങ്ങൾക്ക് മാത്രമേ ആ ന്യൂനതകൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴൊക്കെ പല ചെറിയ ചെറിയ വിദ്യാർത്ഥികളടക്കം ഹദീസിന്റെ വിഷയത്തിൽ പെട്ടെന്ന് സഹിക്കാൻ വായിപ്പാടെന്ന് പറയും. യഥാർത്ഥത്തിൽ ആ രീതി ശരിയല്ല. എന്താണ് ഈ വിദ്യാർത്ഥികൾ ചെയ്യുന്നത്? ഈ റിപ്പോർട്ടർമാരെ ചരിത്ര പുസ്തകങ്ങൾ മാത്രം നോക്കിയിട്ട് ഇയാള് സഹീഹ, ഇയാള് വൈഫാണ്, ഇയാള് ദിഹത്താണ് എന്ന് വാങ്ങിപ്പാടി ഉരി കൽപ്പിക്കുകയും അങ്ങനെ പെട്ടെന്ന് ധൃതി കൂട്ടി പാഠം നടത്തുകയും ചെയ്തിട്ടാണ് അവര് അവസാനം കണ്ടെത്തുന്നത്. യഥാർത്ഥത്തിൽ എന്ത്, ആ ഹദീസിൽ സൂക്ഷ്മമായ ന്യൂനതകൾ ഉണ്ടോ എന്നാണ് മുൻകാല പണ്ഡിതന്മാരെ പറഞ്ഞത്. അതൊക്കെ പരിശോധിച്ചിട്ട് ആയിരിക്കണം എന്ത് ഹദീസിന്റെ സഹത്തും വാക്കൊക്കെ പഠിക്കുക. ഏതായാലും പറഞ്ഞിരുന്നത് ഏറ്റവും പ്രയാസം പിടിച്ച ഭാഗമാണ്. ആ ഭാഗിൽ ഏറ്റവും പാണ്ഡിത്യമുള്ള ഗുരുവായിരുന്നു നാം മുഹാരി ഉസ്താദ് അലിയുദ്ദീൻ മദീനി. അദ്ദേഹത്തിന്റെ ഗുരു ശിഷ്യനാണ് നാം മുഹാരി. പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ ഗുരുവെ സംബന്ധിച്ച് മമുഖായി പറയാറുണ്ട്, മസ്തസ്റത്തു നഫ്സി ഇല്ല അൻദൽ ബിൽമദീൻ, ഞാൻ എന്നെ ചെറുതാക്കിയിട്ടില്ല ആരക്കടക്കല്ലാതെ ഇബ്നുൽ മദീനെ അടക്കാവുന്ന ഞാൻ ചെറുതായിട്ടില്ല. അതായത് വാണിജ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാം ഇബ്നുൽ മദീനി വളരെ മുന്നിലായിരുന്നു. മാം മുഖാർ റഹ്മുള്ള അവിടെ ചെറുപ്പുകാരൻ മുതലേ ഹദീസിൽ പഠിക്കാൻ തുടങ്ങിയതാണ്. ചെറിയ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം 70,000 ഹദീസുകൾ കാണാൻ തുടങ്ങിയിരുന്ന ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ടതാണ്. അദ്ദേഹം പല ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രശസ്തി നേടിയ ഗ്രന്ഥമാണ് ഇത് സഹീഹുൽ ബുഖാരി. അതുപോലെ തന്നെ ഈ അള്ളാഹുവിന്റെ സിഫാത്തുകളൊക്കെ നിഷേധിക്കുന്ന ജമിയ ഗ്രൂപ്പുകാർക്ക് മറുപടിയായിട്ട് എഴുതിയ പുസ്തകമാണ് ഖൽഖു അഫ്ആലുൽ ഇബാദ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് അത്താരി റിപ്പോർട്ടർമാരുടെ ജീവചരിത്രം സംബന്ധിച്ച് ഒരു പുസ്തകമുണ്ട്, അത്താരി കിതാബ് അത്താരി. അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ ഇമാം ബുഖാരി എഴുതിയിട്ടുണ്ട്. ഇമാം ബുഖാരി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ കുറെ ധാരാളം പറയാനുണ്ട്. നമ്മളുടെ ഒക്കെ പറയുന്നത് തന്നെയാണ് സഹീഹുൽ ബുഖാരി പഠിക്കുന്നതിന് മുമ്പ് എന്താണ് സഹീഹുൽ ബുഖാരി, ആരാണ് ഇമാം ബുഖാരി, സഹീഹുൽ ബുഖാരിയുടെ സ്ഥാനം എന്ത്, ഇതൊക്കെ നമ്മൾ അറിയിക്കേണ്ടതുണ്ട്. അല്ലാതെ വെറുതെ സഹീഹുൽ ബുഖാരി മാത്രം വായിച്ചിട്ട് പോലെ മാത്രം പോലെ നമ്മൾ പഠിക്കുന്ന വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിന്റെ ഗൌരവം അറിയാൻ സാധിക്കുകയുള്ളൂ. ബുഖാരി റഹ്മഹുള്ള മരണപ്പെട്ടിരിക്കുന്ന 256-ൽ അദ്ദേഹത്തിന് പല ശിഷ്യന്മാരുണ്ടായിട്ടുണ്ട്. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. അതുപോലെ തന്നെ ഇമാം തിരുവിരിയും അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. ഇമാം തിരുവിരിയുടെ ഗ്രന്ഥമായ അൽജാമിയ എടുത്തു നോക്കുകയാണെങ്കിൽ പല ഭാഗത്തും ഇമാം ബുഖാരിയെ സംബന്ധിച്ച് പറയുകയും ഇമാം ബുഖാരിയോട് ചോദിച്ച കാര്യങ്ങൾ അദ്ദേഹം ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. മനസ്സിലായി? അതുപോലെ തന്നെ ഇമാം നസായും ഇമാം ബുഖാരിയുടെ ശിഷ്യനാണെന്ന് പറയപ്പെടുന്നു. ഇതാണ് ഇമാം ബുഖാരി സംബന്ധിച്ചുള്ള ചെറിയ വിവരണം. ഇനി എന്താണ് സഹീഹുൽ ബുഖാരി പഠിക്കണം? ആദ്യം നമ്മൾ പഠിച്ചെന്താണ്? ഇമാം ബുഖാരി സംബന്ധിച്ചാണ്, അദ്ദേഹത്തിന്റെ ജന്മം മരണം, അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാർ ശിഷ്യന്മാർ, അദ്ദേഹം യാത്ര ചെയ്ത ആളുകൾ, അദ്ദേഹം കാണാൻ പഠിച്ച ഹദീസുകൾ, ഇതിനെക്കുറിച്ച് ചെറിയ അറിയിപ്പ് കൊടുത്തു. ഇനി നമ്മൾ പഠിക്കേണ്ടത് ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹം ജനിച്ച ഏറ്റവും പ്രകടമായ അഥവാ നമ്മൾ പഠിക്കാൻ പോകുന്ന ഗ്രന്ഥത്തിന്റെ ഒരു വിവരണമാണ്. ആദ്യമായിട്ട് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, പലപ്പോഴും നമ്മൾ കേൾക്കേണ്ട പേരാണ് സഹീഹുൽ ബുഖാരി. യഥാർത്ഥത്തിൽ അതല്ല അതിന്റെ പേര്, അത് നമ്മൾ ചുരുക്കി വിളിക്കുന്നതാണ്. സഹീഹുൽ ബുഖാരിയുടെ പേര് കഴിഞ്ഞ ക്ലാസ് എഴുതിയതാണ്. الجامع المسند الصحيح المختصر من أمور رسول الله صلى الله عليه وسلم وسننه وأيامه وسننه എന്താണ് അൽജാമിഉൽ മുഖ്തസർ? അൽജാമിഉൽ മുസ്നദ്, അൽജാമി വിശാലമായ ഗ്രന്ഥമാണ്, എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു സമാഹാരം. അൽ മുസ്നദ് ഇസ്നാദോടെ ഉദ്ധരിക്കപ്പെട്ട ഹദീസുകൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ്. കാരണം ഇതിന്റെ ടൈറ്റിൽ, ഇതിന്റെ ഉൻവാനിൽ തന്നെ എന്താണ് ഈ ഗ്രന്ഥത്തിൽ അടങ്ങിയിട്ടുള്ളതെന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഗ്രന്ഥങ്ങൾ നമ്മൾ അച്ചടിക്കുമ്പോൾ എന്താണോ ഗ്രന്ഥകാരൻ നൽകിയ ആ അഭിമാനം അത് തന്നെ കൊടുക്കാം. ആ സഹീഹ്, എന്താ സഹീഹ് എന്ന് വെച്ചാൽ സഹീഹായ ഹദീസ്, ഇതിന്റെ അഭിമാനം മനസ്സിലാവും. അത് മുക്തസർ ചുരുക്കി എഴുതിയത്, എത്ര ഹദീസുകളിൽ നിന്നാണ് നോക്കാൻ ജനത്തിൽ ആറ് ലക്ഷം ഹദീസുകളിൽ നിന്നാണ് ഈ ബുഖാരി ഈ ഏഴായിരത്തി ചില്ലാന ഹദീസുകൾ നീ ഒന്നൂര് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സുന്നത്തുകൾ അദ്ദേഹത്തിന്റെ ദിവസങ്ങൾ ദിനങ്ങൾ ദിനങ്ങളിൽ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തു എന്തൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ യുദ്ധങ്ങൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സമാഹാരമാണ് ഒരു ക്രോഡീകരണമാണ് സഹീഹുൽ ബുഖാരി. ഇത് ചുരുക്കിയാണ് ഉദ്ഘാടനം സഹീഹുൽ ബുഖാരി. ഇതാണെങ്കിൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ടാണ് ഈ ഗ്രന്ഥം അച്ചടിക്കപ്പെട്ടപ്പോൾ ഈ അബദ്ധ മനസ്സിലാക്കിക്കൊണ്ട് ഈ ശരിയായ വരുമാനം നൽകാൻ തുടങ്ങി. ഇതിനു മുമ്പ് പത്ത് മണി വർഷം ഒക്കെ അച്ചടിക്കപ്പെട്ട സഹീഹുൽ ബുഖാരിയുടെ എല്ലാ പതിപ്പുകളിലും ശരിയായ വരുമാൻ കാണാനില്ല. അതുപോലെ തന്നെ ഇമാം മുസ്ലിമിന്റെയും ഇമാം തിരുമിതിയുടെയും പല ഗ്രന്ഥങ്ങളും പരിശോധിക്കുകയാണെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ. നിശാം സിനിമയിൽ പഠിക്കേണ്ടതാണ് എന്താണ് ഇമാം ബുഖാരി റഹിമഹുള്ള ഈ ഗ്രന്ഥം എന്തിനാണ് എന്താണ് അദ്ദേഹം വിളിക്കാനുള്ള കാരണം അതിന്റെ സൂചന നൽകി. അദ്ദേഹത്തിന്റെ ഗുരുവായ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു വലിയ പണ്ഡിതനാണ് മഹാനടിമ ഇസ്ഹാഖ് ഇബ്നു റാഹവിയ റാഹവിയ അത് റാഹവൈ എന്നും പറയപ്പെടാറുണ്ട്. റാഹുവിയ റാഹവൈ റാഹവൈ അങ്ങനെ പല ഭക്തുകളുമുണ്ട്. പറയുന്നത് ഇമാം ഇസ്ഹാഖ് റഹിമഹുള്ള പറയുന്നുണ്ട് ഇങ്ങനെയുള്ള സഹീഹായ ഫസലും സുന്നത്തുകളൊക്കെ ക്രോഡീകരിക്കപ്പെടുന്ന സഹീഹായ ഒരു ഗ്രന്ഥം രചിക്കേണ്ട അനിവാര്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് ഇമാം ബുഖാരി മനസ്സിൽ ഇങ്ങനെ തുടർന്നു. അങ്ങനെയാണ് ഈ സഹീഹ് എഴുതാൻ അദ്ദേഹം തിരഞ്ഞെടുത്തത്. മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്, അതായത് എല്ലാ സഹീഹായ ഹദീസും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അതായത് എല്ലാ ഈ സഹീഹ് ബുഖാരിയുടെ സഹീഹ് ബാക്കിയൊക്കെ പറയുന്നു അങ്ങനെ വാദം നമുക്ക് ഇല്ല. ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹം ഉൾക്കൊള്ളിച്ച ഹദീസുകളൊക്കെ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം വീക്ഷണ പ്രകാരം അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം തന്നെ സഹീഹായ ഹദീസുകളാണ്. അദ്ദേഹം ഒരിക്കൽ പറയുന്നുണ്ടായി ഹദീസ് നാം ഒരു ലക്ഷം സഹീഹായ ഹദീസുകൾ കാണാറുണ്ട്. അതോടൊപ്പം തന്നെ സഹീഹല്ലാത്ത രണ്ടു ലക്ഷം ഹദീസുകളും നാം കാണാറുണ്ട്. ഇതിനെ എന്ത് മനസ്സിലായി സഹീഹായ ഹദീസുകളാൽ കൂടുതൽ ഏതാണ് വൈഫായ ഹദീസുകളാണ് കൂടുതൽ. മാത്രമല്ല അദ്ദേഹം സഹീഹിന്റെ സഹീഹായ ഹദീസുകളാണെന്ന് സൂക്ഷ്മമായി പഠനം നടത്തുകയും മാത്രമല്ല ഓരോ ഹദീസ് അദ്ദേഹം ഉദ്ധരിക്കുമ്പോഴും രണ്ടു വക്കാലത്ത് നമസ്കരിക്കുകയും ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യും. ഇമാം ബുഖാരി റഹിമഹുള്ള നമ്മിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്, നമ്മിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? യഥാർത്ഥത്തിൽ ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹം വിളിച്ച സഹീഹിന് പല റിവായത്തുകളുമുണ്ട്. ഈ ഗ്രന്ഥങ്ങൾ നമ്മളിപ്പോൾ വായിക്കുന്നത് ഈ പ്രസ്സുകളിൽ അച്ചടിച്ച പതിപ്പുകളാണ് നമ്മൾ വായിക്കാറുള്ളത്. ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹത്തിന് കാലഘട്ടത്തിന് ശേഷം പണ്ഡിതന്മാരെ എങ്ങനെയാണ് സഹീഹ് ബുഖാരി പഠിക്കാറുള്ളത്, അത് ഇസ്ലാമിന്റെ ഇമാം ബുഖാരിയുടെ പരമ്പര മുതൽ അദ്ദേഹത്തിന് ശേഷം വരുന്ന അധ്യാപകർ വരെയുള്ള പരമ്പര, ആ പരമ്പരയിൽ വെച്ചിട്ടാണ് ഇത് വിവാഹത്തിൽ ചെയ്യുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക. അതായത് ഇമാം ബുഖാരിയുടെ ശേഷമുള്ള നൂറ് വർഷങ്ങൾക്ക് ശേഷമുള്ള വന്ന വിദ്യാർത്ഥികൾ അവർക്ക് ഇമാം ബുഖാരി വരെയുള്ള എന്തുണ്ടാവും ഇസ്ലാമുണ്ടാവും. അങ്ങനെ അലഹമ്ദുലില്ല ഈ ഉമ്മത്തിന്റെ പ്രത്യേകത നിലയ്ക്ക് ഈ ഇസ്ലാമുകൾ ഈ കാലഘട്ടം വരെ സൂക്ഷിക്കപ്പെടുന്നു. ഇപ്പോൾ പല അറബ് നാടുകളിലും അതുപോലെ തന്നെ നാടുകളിലും ഇന്ത്യയിലും സെമാനിന്റെ ക്ലാസ്സുകൾ ഉണ്ടാവാറുണ്ട്. സെമാനാണ് ഹദീസ് ഇസ്ലാമുകളെ കേൾക്കുന്ന ക്ലാസ്സുകൾ. അങ്ങനെ മുഴുവൻ സഹീഹ് ബുഖാരി വേണ്ടി കഴിഞ്ഞാൽ അധ്യാപകർ എന്ത് നൽകും? ഇസ്ലാം കൊടുക്കും, ഇസ്ലാമിനെ കൊടുക്കും. അങ്ങനെ നമ്മൾ സഹീഹ് ബുഖാരിയുടെ വ്യാഖ്യാനമായ സഹീഹുകാരി വായിക്കുമ്പോൾ ഓരോ ഹദീസിനും പല റിവായത്തുകളും കാണാൻ സാധിക്കും. റിവായത് അൽ ഫറബി, റിവായത് അൽ കുശ്മീനൻ, റിവായത്തു അബീദർ, റിവായത്തു അസീലി, റിവായത്തു മുസ്തമി, റിവായത്തു മഹാനി, ഇതൊക്കെ വായിക്കാൻ സാധിക്കും. ഇതൊക്കെ എന്താണ്? നാം ബുഖാരി വ്യത്യസ്ത റിവായത്തുകളാണ്. ഒരു പക്ഷേ അവ തമ്മിൽ പദങ്ങളിൽ വരാറുള്ള ചില വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ സഹീഹ് ബുഖാരി വായിക്കുമ്പോൾ അതിന്റെ ഏറ്റവും പ്രഗത്ഭമായ പ്രസിദ്ധമായ വ്യാഖ്യാനം നമ്മൾ പലപ്പോഴും കേൾക്കാനുള്ള ബന്ധം അതെ പക്ഷൽബാരി വായിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു ഹദീസ് വിശദീകരിക്കുമ്പോൾ ഇമാം ബുഖാരി സഹീഹിന്റെ വ്യത്യസ്ത റിവായത്തുകൾ ഉദ്ധരിക്കും. അതിൽ ചിലപ്പോൾ ഈ എല്ലാ റിവായത്തുകളും 100% ശരിയാകണമില്ല. അതിൽ ചിലപ്പോൾ ചില അബദ്ധങ്ങൾ വന്ന റിവായത്തുകളുണ്ടാവും. എന്താ കാരണം? ബഹുഭൂരിപക്ഷം റിവായത്തുകളിൽ എതിരാകുമ്പോൾ ഒരുപക്ഷെ. അപ്പോൾ നമ്മൾ സഹീഹ് ബുഖാരി ശരിക്കും പഠനം നടത്തുമ്പോൾ പണ്ഡിതന്മാരെ വിശദീകരിച്ച ഗ്രന്ഥങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. ഇതുപോലെ ഖുർആൻ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കേവലം പരിപാടി നമ്മൾ നോക്കിയ പോലെയല്ലോ തഫ്സീറും നോക്കണ്ടേ? അതേപോലെ തന്നെ പിന്നീട് അച്ചടിച്ചത്, അതായത് സഹീഹ് ബുഖാരി ധാരാളം അച്ചടിച്ച പതിപ്പുകളുണ്ട്. അതിലേറ്റവും കൂടുതൽ പണ്ഡിതന്മാരെ അവതരിപ്പിക്കുകയും അഥവാ തെറ്റുകൾ ഇല്ലാത്ത നല്ല ഒരു പതിപ്പ് എന്ന് പറയപ്പെടുന്നത് സുൽത്താനിയ പതിപ്പാണ്. ഇതാണ് സുൽത്താനിയ പതിപ്പ്. എന്താ സുൽത്താനിയ പതിപ്പ്? റഹ്മാനിയ ഭരണകൂടത്തിന്റെ അവസാനത്തെ ഖലീഫയായ സുൽത്താൻ അബ്ദുൽ ഹമീദിന്റെ ഉത്തരവ് പ്രകാരം കാലഘട്ടത്തിൽ അച്ചടിക്കപ്പെട്ട പതിപ്പിനാണ് അത്തറാഖ് സുൽത്താനിയ എന്ന് പറയുന്നത്. ഇതാണ് അത്തറാഖ് സുൽത്താനിയ. അത് രണ്ടാം സുൽത്താനായ രണ്ടാം അബ്ദുൽ ഹമീദ് എന്ന പേരിൽ അറിയപ്പെടുന്ന റഹ്മാനി ഭരണകൂടത്തിന്റെ ഖലീഫയുടെ കാലഘട്ടത്തിലാണ് അത് അച്ചടിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അപ്പറാക്കും സുൽത്താനിയ എന്ന് പറയും. അതേപോലെ തന്നെ ഇമാം മുസ്ലിമിന്റെ സഹീഹും അതും ആ ഖലീഫയുടെ ആ സുൽത്താനിന്റെ കാലഘട്ടത്തിലാണ് അച്ചടിക്കപ്പെട്ടത്. അതാണ് ഏറ്റവും മുന്തിയ ഏറ്റവും അവലംബനീയമായ പതിപ്പ്. മനസ്സിലായി? കാരണം പല പതിപ്പുകളും പല സഹാക്കുകളുമുണ്ട്. അങ്ങനെ ഈ സുൽത്താനിയ പതിപ്പിനെ അടിസ്ഥാനപ്പെടുത്തി പിന്നീട് പിൽക്കാലത്ത് വന്ന പതിപ്പുകളുണ്ട്. അവിടെ സുൽത്താനിയ പതിപ്പിനെ ആസ്പദമാക്കുകയാണെങ്കിൽ അതും കൂടുതൽ നമ്മൾ അവലംബിക്കേണ്ട വിശ്വസിക്കേണ്ട പതിപ്പുകളാണ്. അതിന്റെ അർത്ഥം എന്താണ്? എല്ലാ സഹീഹ് ബുഖാരി പതിപ്പും ഒരേപോലെയല്ല. കാരണം പലപ്പോഴും പല പതിപ്പുകളിൽ എന്ത് വരാറുണ്ട്? അച്ചടി വിശകൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രന്ഥം വാങ്ങുമ്പോൾ എന്ത് വേണം? ഏറ്റവും നല്ല പതിപ്പ് ഏതാണെന്ന് അന്വേഷിച്ചായിരിക്കണം ഒരു ഗ്രന്ഥം, പ്രത്യേകിച്ച് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വാങ്ങേണ്ടത്. ഇമാം ബുഖാരിയുടെ സഹീഹ് യഥാർത്ഥത്തിൽ അതിന് തർക്കീമില്ലായിരുന്നു. തർക്കീം എന്ന് വെച്ചാൽ 50. ഇപ്പൊ നമ്മൾ പറയാറുണ്ടോ ഇമാം ബുഖാരി ഉദ്ധരിച്ചു 2335 എന്നൊക്കെ പറയുന്നു. അതൊക്കെ ആരാണ് ആ തർക്കീം നൽകിയത്? യഥാർത്ഥത്തിൽ ഒരു വലിയ പണ്ഡിതനല്ലാത്ത അതായത് ഷെയ്ഖുമാരിൽ നിന്നും ദർസിൽ പങ്കെടുക്കാതെ ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് അദ്ദേഹമാണ് ഈജിപ്തിൽ സഹീഹ് ബുഖാരിയും അതുപോലെ സഹീഹ് മുസ്ലിമിനും പല ഗ്രന്ഥങ്ങൾക്കും എന്ത് നൽകിയത്? തർത്തീബ് നൽകിയത്, നമ്പർ നൽകിയത്. അത് ഇപ്പോൾ അച്ചടിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലൊക്കെ അതിന്റെ പേര് നൽകപ്പെട്ടിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ഫുആദ് അബ്ദുൽ ബാഖി, മുഹമ്മദ് ഫുആദ് അബ്ദുൽ ബാഖി എന്ന് ആ മനുഷ്യന്റെ ആ നല്ല പ്രവർത്തനക്കാരനാണ്. ഇപ്പോഴും നമ്മൾ സഹീഹ് ബുഖാരി സഹീഹ് മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുമ്പോൾ ആ നമ്പർ ഉദ്ധരിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ചെറിയ കാര്യങ്ങളായി അത് പിന്നീട് ജനങ്ങൾക്കൊക്കെ വ്യാപകമായി ഉപകാരപ്പെടുന്ന കാര്യങ്ങളായാൽ അത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ സ്വർഗ്ഗജാലി എന്ന ആ വിഷയത്തിലേക്ക് പെടാറുള്ള ചെറിയ ചെറിയ നമ്മുടെ ചെറിയ കാര്യങ്ങളായിരുന്നു കാണുന്നത്. അബ്ബാന്റെ അടുക്കൽ നീയെഴുത്ത് മുഖേന അത് വലുതായി എന്നാണോ അവന്റെ റിക്കാർഡും പറഞ്ഞിട്ടുള്ളത് ഇമാം ബുഖാരിയുടെ സഹിഹീഹ് ഇത്രയും വിലപ്പെട്ട വിലമതിച്ച ഗ്രന്ഥമാണെന്നതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ ധാരാളം ബഹുമാനിക്കുകയും ആദരിക്കുകയും സഹീഹ് ബുഖാരിയിൽ ധാരാളം സേവനങ്ങൾ അർപ്പിക്കുകയും ചെയ്യും. ഇതിന്റെ സേവനം പൊതുവൊരു സേവനമാണ് നമ്പർ ഇടുക. അതുപോലെ തന്നെ പതിപ്പ് എട്ടും തന്നെ പതിപ്പാക്കി പുറത്തിറക്കുക. അതേപോലെ തന്നെ സഹീഹ് ബുഖാരിക്ക് നല്ല വ്യാഖ്യാനങ്ങൾ നൽകുക. ധാരാളം വ്യാഖ്യാനങ്ങൾ ഷർഹുകൾ ഏത് ഗ്രന്ഥത്തിനുണ്ട്? സഹീഹ് ബുഖാരിയിൽ ഉണ്ട്. അത് നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരു ഗ്രന്ഥമാണ്. അത് തന്നെയാണ് ഏറ്റവും അശ്വരായ അസഹായ ഷർഹ്. ഏതാണ്? അഫ്ബാരി ബിഷാഫി ബുഖാരി. ഏറ്റവും പ്രഗംഭമായ ഷർഹിന്റെ പേരെന്താണ്? അഫ്ബാരി الباري بشرح البخاري. اي عنوان اي شرح نلقي داران قديت قديمي رجعي دراوه امام ابن حجري عسقلاني قديت اي شرح اللي ആമുഖത്തിൽ നാം ഇതിന് പേര് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹനുമാനാണ് ഈ പേരാൻ വേണ്ടി ബാരി ബിഷാഹി ബുഖാരി. ഇതിനെക്കുറിച്ചാണ് പറയും ബിഷ. ഏതായാലും ഈ സഹീഹ് ബുഖാരിക്ക് ധാരാളം വിശദീകരണങ്ങളുണ്ട്. ഒന്നാണ് ബാരി. അതുപോലെ തന്നെ ഇമാം അലി, ഇമാം ബദറുദ്ദീൻ അലി, ഇബ്നു ഹജറിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഇമാം ബദറുദ്ദീൻ അലി റഹിമഹുള്ള അദ്ദേഹം വേറെ തന്നിരിക്കുന്നതായി അതുപോലെ തന്നെ ഇമാം ഷിഹാബുദ്ദീൻ അസ്ഖലാനി എഴുതിയ ഇർഷാദു സാരി. ഇർഷാദു സാരി ഇത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി കേവലം പറയുകയാണ്. കാരണം എല്ലാ സംഗതികളും ഈ ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് പറയാൻ പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ എങ്കിലും സഹീഹ് ബുഖാരിയെ കുറിച്ച് ഒരു ചെറിയ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ ഉണ്ടാവാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്. ഇമാം ബുഖാരിയുടെ സഹീഹ് ഇത്രയും മുസ്ലിങ്ങൾക്കിടയിൽ ആ സ്ഥാനം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഇതിന്റെ കാരണം നമുക്ക് നമ്മൾ കേട്ട് പരിചയമുള്ള സംഗതിയാണ്. ഹരീദുകളിൽ എന്തുകൊണ്ട് സഹീഹുണ്ട്? വഹീഹുണ്ട്. ഈ സഹീഹ് എന്ന ആ വിഷയത്തിൽ, സഹീഹായ ഹദീസുകൾ എന്ന വിഷയത്തിൽ ഏറ്റവും സൂക്ഷ്മമായി പഠിക്കുകയും ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഹദീസുകൾ ക്രോഡീകരിക്കുകയും ചെയ്ത പണ്ഡിതൻ ആരാണ്? ഇമാം ബുഖാരി. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർക്കിടയിൽ ഒരു വിഷയമുണ്ട്. എന്താണ്? ഷർത്തുൽ ബുഖാരി. എന്താണ് ഷർത്തുൽ ബുഖാരി? ഇമാം ബുഖാരി ഹദീസ് അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉൾക്കൊള്ളിക്കണമെങ്കിൽ എന്താണ് അദ്ദേഹത്തിന്റെ ഷർത്ത്, നിബന്ധന? എന്തുകൊണ്ടാണ് ഇമാം മുസ്ലിമിന്റെ സഹീഹിനേക്കാൾ ഇമാം ബുഖാരിയുടെ സഹീഹിന് പ്രാധാന്യം നൽകപ്പെട്ടത്, സ്ഥാനം നൽകപ്പെട്ടത്? ഇമാം ബുഖാരിയുടെ സഹീഹിലുള്ള അഥവാ ഹദീസുകളിൽ ഹദീസുകൾ തൊട്ടു മുമ്പ് ഉദ്ധരിക്കപ്പെടുന്ന പരമ്പരകൾ, എന്റെ പരമ്പരകൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമികളുടെ സംഘാർത്ഥം റിപ്പോർട്ടർമാരുടെ ചെയ്യാൻ സിൽസിലയാണ് ഏത് ഇസ്ലാം. ഓരോ റിപ്പോർട്ടും ഓരോ റാവിയും അദ്ദേഹത്തിന്റെ ശൈഖിൽ നിന്ന് അടിച്ചു ധരിക്കുമ്പോൾ ഇമാം ബുഖാരിയുടെ ശർത്തം എന്താണ്? ഇവർ പരസ്പരം ഒരേ കാലഘട്ടത്തിൽ ജീവിക്കുകയും വിശ്വസ്തരാകുകയും പരസ്പരം ഹദീസ് കേട്ട് പഠിച്ചു എന്ന തെളിവ് നിർബന്ധമായി മനസ്സിലാക്കണം. ശരി. എന്നാൽ മുസ്ലിമിന്റെ ശർത്തം എന്താണ്? ഒരേ കാലഘട്ടത്തിൽ ജീവിക്കുകയും സ്വയം വിശ്വസ്തരാകുകയും ചെയ്താൽ ഹദീസ് സ്വീകരിക്കാം. അതായത് ഇപ്പോൾ റഷീദ് ഞാൻ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചാണ്, നമ്മൾ പരസ്പരം ഹദീസുകൾ കേട്ടു പഠിച്ചിട്ടുണ്ട്, വിശ്വസ്തരാണെന്ന് വെക്കുക, എങ്കിൽ ഹദീസ് മുസ്ലിം സ്വീകരിക്കും, അതിന്റെ അദ്ദേഹത്തിന്റെ ബന്ധത്തിൽ നിൽക്കുകയും പോയ ഇത്രയും സൂക്ഷ്മമായ ശബ്ദമാണ്. നമ്മൾ പരസ്പരം കേടി പഠിച്ചിട്ടുണ്ട്, അതായത് വിശ്വസ്തരായ പോലെ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചവരായ പോലെ മറിച്ച് പരസ്പരം ഹദീസ് ഞാൻ കേട്ടു, ഷിസാബിൽ നിന്ന് ഞാൻ ഹദീസ് കേട്ടു എന്ന് തെളിവാണ് എങ്കിൽ മാത്രമേ ഹദീസ് ബുഖാരി സ്വീകരിക്കൂ. അതുകൊണ്ട് തന്നെ ഷർത്തുൽ ബുഖാരി മുസ്ലിമിന്റെ ഷർത്തിനേക്കാൾ ഉയർന്ന ഷർത്താണ് ആരുടേത്? ഇമാം ബുഖാരിയുടെ. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണും റവാഹു അബൂദാവൂദ്, ഈ ഹദീസ് ആരെക്കൂടിയത് അബൂദാവൂദാണ്. ബിഇസ്നാദി അലാ ഷർത്തി ബുഖാരി, ബുഖാരിയുടെ ഷർത്തൊക്കെ പരമ്പര മുഖേന ആ റിപ്പോർട്ട് ചെയ്തു, ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തു. ഇവിടെ എന്താണ് ഷർത്ത് ബുഖാരി, എന്താണ് ഷർത്ത് മുസ്ലിം എന്ന് ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ അറിയേണ്ട ഒരു വിഷയം എന്താണ്? ഇമാം ബുഖാരിയുടെ സഹീഹിൽ എത്ര ഹദീസുകളുണ്ട്, എത്ര ഹദീസുകളുണ്ട്? കാരണം ആവർത്തിക്കപ്പെട്ട ഹദീസുകൾ ധാരാളമുണ്ട് ഏതിൽ? സഹീഹ് ബുഖാരി. അതുപോലെ തന്നെ പരമ്പര ഉദ്ദേശിച്ച ഹദീസുകളും പരമ്പര ഉദ്ദേശിക്കപ്പെടാത്ത ചെറിയ അഥവാ ചുരുക്കം ഹദീസുകളും എതിലുണ്ട്? സഹീഹ് ബുഖാരിയുണ്ട്. പരമ്പര ഉദ്ദേശിച്ച ഹദീസുകൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? അൽ മുസ്നദ് എന്ന് പറയുന്നത്, അൽ അഹദീസുൽ മുസ്നദതു എന്ന് പറയുന്നത് സനദ് ഉദ്ദേശിക്കപ്പെട്ട ഹദീസുകൾ. സനദ് ഉദ്ദേശിക്കപ്പെടാത്ത ഹദീസുകളും ചുരുക്കത്തിൽ നമുക്ക് സഹീഹ് ബുഖാരി കാണാൻ സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇമാം ബുഖാരി റഹിമഹുള്ള കിതാബുൽ ഇൽമിൽ കൊടുക്കാറുണ്ട്, ഉദ്ദേശിച്ച ഒരു വചനമാണ്. ഇമാം മുജാഹിദ് എന്ന താബിഈ അഥവാ സഹാബിയിൽ നിന്ന് ഇബ്നു അബ്ബാസിൽ നിന്ന് ഹദീസ് ഖുർആനൊക്കെ പഠിച്ച പണ്ഡിതനാണ് ഇമാം മുജാഹിദ്. ഇമാം മുജാഹിദ് പറയുന്നു, ലാ യനാലു ഇൽമ മുസ്തഹീ വലാ മുസ്തക്ബിർ, ലജ്ജയുള്ളവനും അഹങ്കാരമുള്ളവനും വിജ്ഞാനം ലഭിക്കുകയില്ല. അഹങ്കാരം അതുപോലെ തന്നെ ലജ്ജ, ഇത് എൽമിൽ നിന്ന് നമ്മെ തടസ്സപ്പെടുത്തുന്നു. ഇത് അവരുടെ വചനമാണ്, ഇമാം മുജാഹിദിന്റെ വചനമാണ്. ഇതുപോലെയുള്ള വചനങ്ങൾക്കാണ് ഹദീസിന്റെ ഭാഷ എന്ന് പറയുക, എന്താണ് അല്ലെങ്കിൽ പരമ്പര ഉദ്ധരിക്കാതെ, പരമ്പര ഉദ്ധരിക്കാതെ റിപ്പോർട്ട് ചെയ്ത വചനങ്ങൾക്കാണ് മഴലാക്കാതെ എന്ന് പറയുന്നത്. അപ്പോൾ സഹീഹ് ബുഖാരിയുടെ, സഹീഹ് ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെട്ട റിപ്പോർട്ടുകൾ, റിവായത്തുകൾ രണ്ട് ഇനമാണ്. ഒന്ന് ബഹുഭൂരിപക്ഷം, ബഹുഭൂരിഭാഗം റിവായത്തുകളും പരമ്പര ഉദ്ദേശിച്ചുകൊണ്ടുള്ള റിവായത്തുകളാണ്. രണ്ടാം ഇനം എന്താണ്? പരമ്പര ഉദ്ധരിക്കാത്ത ഇനമാണ്, അത് സഹീഹ് ബുഖാരി ചുരുക്കമാണ്. എങ്കിലും ഫത്ഹുൽ ബാരിയുടെ രചയിതാവായി ഇമാം ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ട്, പരമ്പര ഉദ്ധരിക്കാത്ത റിപ്പോർട്ടുകളും എന്താണ്? സഹീഹാണ്. പരമ്പര ഉദ്ധരിക്കാത്ത റിപ്പോർട്ടുകൾ നമ്മൾ പ്രത്യേകം ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അതും സ്വീകാര്യമായ റിപ്പോർട്ടുകളാണ് എന്ന് ആര് പറഞ്ഞു? ഇമാം ഇബ്നു ഹജർ അദ്ദേഹത്തിന്റെ ശർഹിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് നിങ്ങൾ ഈ താരിഖാത്ത് നമുക്ക് സഹീഹ് ബുഖാരി വായിക്കാൻ വായിക്കുമ്പോ ഈ ഇമാം മുജാഹിദിന്റെ അതുപോലെ തന്നെ വേറെ മൈനറാറ്റുകളൊക്കെ കണ്ടു. അപ്പോൾ ഒരാഗ്രഹം ഇതിന്റെ പരമ്പര എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ആരാണ് ഈ ഹദീസ് ഈ റിവായത്ത് ഇമാം ബുഖാരി പരമ്പര ഉദ്ധരിക്കാത്ത ഈ റിവായത്ത് ആരാണ് പരമ്പര ഉദ്ദേശിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തത് എന്നൊരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകും. അപ്പോൾ എന്താ ചെയ്തത്? ഇതിന്റെ സഹീഹ് ബുഖാരിയുടെ വിശദീകരണമായ ഫത്ഹുൽ ബാരി എടുത്തു നോക്കിയാൽ അദ്ദേഹം പറയുന്നു, പറയും ഒരു പക്ഷെ അത് ഇമാം ഇബ്നു ഹബീബ് റിപ്പോർട്ട് ചെയ്തു, ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്തു, ഇമാം ഹാകിം റിപ്പോർട്ട് ചെയ്തു, ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്തു. എന്താണ് പരമ്പര ഉദ്ധരിച്ചുകൊണ്ട് ആ പണ്ഡിതന്മാരെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന്. ശരി, ഏതായാലും സഹീഹ് ബുഖാരി രണ്ട് ഇനങ്ങളായ റിവായത്തുകളുണ്ട്, ഒന്ന് മുസ്ലിം, ഒന്ന് മുഅല്ലഖ്. ഈ ചോദ്യം എന്താണ്? സഹീഹ് ബുഖാരി മൊത്തം മുഅല്ലഖാണെങ്കിലും മുസ്ലിം ആണെങ്കിലും എത്ര ഹദീസുകൾ ഉണ്ട്? എഴുതണം, 9082. ഇത് ആരാണ് പറഞ്ഞത്? സഹീഹ് ബുഖാരിയുടെ ഏറ്റവും ഖ്യാതമായ ഷർഹിൽ ഇബ്നു ഹജ്ജാജ് റഹിമഹുള്ള അദ്ദേഹമാണ് ഈ കാര്യം പറഞ്ഞത്. മുഅല്ലഖത്തു അതുപോലെ തന്നെ മുസ്ലിം ഒക്കെ ആയ ഒരുമിച്ച് നമ്മൾ കണക്കൂട്ടുകയാണെങ്കിൽ 9082 ഹദീസുകൾ ഉണ്ട്. മുഅല്ലഖാത്ത് അതുപോലെയുള്ള റിവായത്തുകൾ ഇല്ലാതെ എത്ര ഹദീസുകൾ ഉണ്ട് സഹീഹ് ബുഖാരി? എല്ലാവരും എഴുതണം, 7397 ഹദീസുകൾ. ഏത് കൂടാതെ മുഅല്ലഖാത്ത് ഇല്ലാതെ മുഅല്ലഖാത്ത് ഉണ്ടെങ്കിലോ 9082. ഇനി വേറൊരു ചോദ്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സഹീഹ് ബുഖാരി എന്തുണ്ട്? ആവർത്തിക്കപ്പെട്ട ഹദീസുകൾ ഉണ്ട്. ആവർത്തിക്കപ്പെടാതെ കൃത്യമായി ഹദീസുകൾ, അതായത് ഇന്നലെ അമല ബിനിയാത്ത് പല സ്ഥലങ്ങളിലും ബുഖാരി പല പദങ്ങളായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ അമല ബിനിയാത്ത്, ഇന്നലെ അമല ബിനിയാത്ത് എന്നൊക്കെ പല റിവായത്തോടും പേരുണ്ട്, സഹീഹ് ബുഖാരിയുണ്ട്. അങ്ങനെ ആവർത്തിക്കപ്പെടാതെ എത്ര ഹദീസുകൾ സഹീഹ് ബുഖാരിയുണ്ട്? 2600 ഹദീസുകൾ. 2600 ഹദീസുകൾ സഹീഹ് ബുഖാരി ഉണ്ട്. അതുപോലെ ഇൻഷാ ഭാവി നമ്മൾ ഇമാം മുസ്ലിമിന്റെ ഗ്രന്ഥത്തെ സംബന്ധിച്ചൊക്കെ പറയും. ഇൻഷാ ഏതായാലും തൽക്കാലം നമ്മളെ മനസ്സിലാക്കുന്നത് ഇമാം ബുഖാരി സംബന്ധിച്ചുള്ള വിവരങ്ങളാണ്. ആവർത്തിക്കപ്പെടാതെ ഇനി നമ്മൾ ബാക്കിയുള്ള കുറച്ച് സമയം, ഒരു 5-10 മിനിറ്റ്, ഈ സഹീഹ് ബുഖാരിയുടെ ഏറ്റവും പ്രസിദ്ധമായ വ്യാഖ്യാനം ഏതാണ്? അതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണം നമ്മൾ മനസ്സിലാക്കണം. കാരണം അദ്ദേഹത്തിന്റെ ഷർഹ് അതുപോലെയുള്ള പ്രതിഭമായ ശ്രദ്ധകളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം നമ്മൾ ഇൻഷാ ഭാവിയിൽ സഹീഹ് ബുഖാരി പഠിക്കുന്നത്. അതായത് അടുത്ത ആഴ്ച നമ്മൾ പഠിക്കുന്നത് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾക്ക് വെച്ച് വളരെ ലളിതമായ മലയാള ഭാഷയിൽ നമ്മൾ പഠിക്കും ഇൻഷാ. ഇതുപോലെ ഇമാം നബി കസീറിന്റെ തഫ്സീറും മലയാളത്തിൽ പഠിച്ചതുപോലെ തന്നെ ഇമാം ബുഖാരിയുടെ സഹീഹും ഇങ്ങനെ പഠിക്കും ഇൻഷാ. ഇമാം ഇബ്നു ഹജ്ജർ അസ്ഖലാനിയാണ് ഈ ഗ്രന്ഥം അബ്ദുൽബാരിയുടെ മുഹല്ലിഫിന്റെ രചയിതാവിന്റെ പേരെന്താണ്? അഹ്മദ് ابن علي ابن حجر العسقلاني. في عسقلاني بايرد പറയുന്നത് അസ്ഖലാൻ എന്ന് പറയുന്നത് ഫലസ്തീനിലെ ഒരു പ്രദേശമാണ്. പക്ഷെ അദ്ദേഹം ഒറിജിനൽ ഫലസ്തീനിക്കാരനാണെങ്കിലും അസ്ഖലാനിക്കാരനാണെങ്കിലും അസ്ഖലാനിയാണെങ്കിലും അദ്ദേഹം പഠിച്ചത് മാറണമൊക്കെ അതുപോലെ മരണപ്പെട്ടതൊക്കെ എവിടെയാണ്? ഈജിപ്തിലാണ്. ഈജിപ്തിലാണ് അദ്ദേഹം പിന്നീട് അദ്ദേഹം ജീവിച്ചതും മരണപ്പെട്ടതൊക്കെ. അദ്ദേഹം ഹിജ്റ അറബി എഴുതാണെങ്കിൽ 852 അദ്ദേഹം മരണപ്പെട്ടത്. ഹിജ്റ 852. അദ്ദേഹം വലിയ പണ്ഡിതരാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് ശേഷം പിന്നീട് അദ്ദേഹത്തെക്കാൾ വലിയ അതിഥി പണ്ഡിതൻ വന്നിട്ടില്ല എന്ന് വരെ പണ്ഡിതന്മാരെ സമ്മതിച്ച ഒരു കാര്യമാണ്. എന്നാൽ ഇബ്നു ഹസ്സൻ അസ്ഖലാനി പോകുമ്പോൾ നമുക്ക് നിങ്ങൾ അവരുടെയൊക്കെ ത്യാഗം പ്രയത്നം എന്നു പഠിക്കാനും എന്തിനു വേണ്ടി സേവനങ്ങൾ അർപ്പിക്കാനും പണ്ഡിതന്മാരിൽ എത്ര ത്യാഗം സഹിച്ചു, നമ്മൾ എത്ര ത്യാഗം സഹിക്കുന്നുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ ഈ ക്ലാസ്സുകളിൽ പഠിക്കുന്ന പല ക്ലാസ്സുകളിലും മതപ്രഭാഷണങ്ങളിൽ ഗുരുതരമായ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നവരാണ്. ഇങ്ങനെ പങ്കെടുക്കാത്ത ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളല്ലേ ഈ കാലഘട്ടത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ എന്ന് പഠിക്കുക എന്ന് സദസ്സിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ നീ മനസ്സിലാക്കും നീ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിൽ പങ്കെടുക്കുവാൻ നമ്മൾ ശരിക്ക് സദാ ജാഗ്രതയായിട്ടാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ള അദ്ദേഹത്തിന്റെ ശരണത്തിന്റെ ഏറ്റവും പ്രബലമായ വ്യാഖ്യാനമാണ് ഫഖ്റുൽ ബാരി. ഫഖ്റുൽ ബാരി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അതിനെ രചയിതാവായി ഇമാം അസ്ഖലാനി 25 വർഷം ജീവിച്ചു അത് എഴുതിയിട്ട്. എത്ര വർഷം ജീവിച്ചു? 25. അതൊക്കെ എഴുതി ഒന്നുകൂടി ചെക്ക് ചെയ്ത് പല കാര്യങ്ങൾ കൂട്ടിച്ചേർത്തി അവസാനം 25 വർഷങ്ങൾക്കുള്ളിലാണ് അദ്ദേഹം എഴുതി പൊട്ടിയിരിക്കുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ ഹിജ്റ 817 അദ്ദേഹം ഫഖ്റുൽ ബാരി എഴുതാൻ ആരംഭിക്കുന്നത്. 817 ഹിജ്റ 817 817 അദ്ദേഹം ആരംഭിച്ചിട്ട് അദ്ദേഹം അവസാനിക്കുന്നത് ഏത് വർഷത്തിലാണ്? ഹിജ്റ 842. 842 നമുക്ക് നിങ്ങൾ എത്ര വർഷം ഈ കാലഘട്ടത്തിൽ ജനങ്ങൾക്കുണ്ടോ? എത്ര പണ്ഡിതരാണെങ്കിലും 25 വർഷം പിടിച്ചിട്ട് ഒരു പുസ്തകം കഴിഞ്ഞു ആർക്കാണ് ക്ഷമ? അപ്പോൾ അതിനെ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ എന്തില്ല, പ്രസ്സുകളില്ല, ഇതുപോലെ നല്ല ഏർപ്പോറിന്റെ മുന്തിയ പേപ്പറില്ല, മഷീനില്ല, പ്രിന്ററില്ല, കമ്പ്യൂട്ടറില്ല. ഇതൊക്കെ ധാരാളം ദിവസങ്ങൾ വർഷങ്ങൾ കഴിച്ചുകൂട്ടി അതും ഇതുപോലെയുള്ള നല്ല പ്രകാശങ്ങളുള്ള വിളക്കുകൾ പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ ധാരാളം പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ പണ്ഡിതന്മാര് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഒരു ഗ്രന്ഥം വായിച്ചു നോക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗ്രന്ഥത്തിൽ നിന്ന് ഒരു ഉദ്ധരണി നമ്മൾ കോഡ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് കമ്പ്യൂട്ടർ അടിച്ചാൽ മതി. ആ കാലഘട്ടത്തിൽ നിന്നും ഇതുപോലെയുള്ള സൗകര്യങ്ങളില്ലായിരുന്നു. എന്നിട്ട് പോലും അവരുടെ ഇഖ്ലാസ്, അവരുടെ എണ്ണു പഠിക്കാനുള്ള അള്ളാഹുവിന്റെ ഇത്തിബാ മർവാനി എന്നതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ പ്രീതി കാണിച്ചുകൊണ്ടാണ് ആ കാലത്തിന്റെ പണ്ഡിതന്മാരെ 3% മാർക്ക് മാത്രം സമർപ്പണം. അങ്ങനെയാണ് പണ്ഡിതന്മാരെ കണ്ടു കഴിഞ്ഞിട്ടുള്ളത്. പണ്ഡിതന്മാരെ പല ആളുകളിലേക്കും യാത്ര ചെയ്തിട്ടുള്ളത്. ഇമാം ബുഖാരിയുടെ ആ നാട്ടിൽ പണ്ഡിതന്മാരെ ലൈൻഡല്ല. എങ്കിൽ പോലും ഞാൻ പഠിച്ചിട്ട് പോരാ, ഇനിയും പഠിക്കണം, അള്ളാഹുവിന്റെ കൂലി ഇനിയും വർദ്ധിക്കട്ടെ, അള്ളാഹുവിന്റെ സ്വർഗം സ്വർഗത്തിൽ ഉയർന്ന ദരജാത്തുകളിലേക്ക് എനിക്ക് എത്തണം എന്ന ആ ബോധം എന്ന ആ ജാഗ്രത അതൊക്കെ അവരുടെ ഈമാനിന്റെ ആ വളർച്ചയാണ്. നമ്മളിത് പഠിക്കുമ്പോൾ അല്പമെങ്കിലും അവരുടെ ആ ജീവചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് അല്പമെങ്കിലും പ്രയത്നിക്കണം. ഈ വിഷയത്തിൽ നമ്മൾ ചെറിയ ചെറിയ ധ്യാനങ്ങൾ സഹിക്കണം എന്നാണ് ഈ സംഭവത്തിൽ ഉറപ്പെടുത്തുന്നത്. അപ്പോൾ ഇമാം ഇബ്നു ഖിയാസ്താണ് റഹ്മഹുള്ള ഹിജ്റ എത്ര മാസത്തിലാണ് ഫെബ്രുവരി പൂർത്തീകരിച്ചത്? ഹിജ്റ
852.
അങ്ങനെ അദ്ദേഹം ആ ഗ്രന്ഥം രചന പൂർത്തീകരിച്ചു. അള്ളാഹു നന്ദി കാണിച്ചുകൊണ്ട് അദ്ദേഹം എല്ലാ പണ്ഡിതന്മാരെയും ഇപ്പോഴെ തന്നെ പ്രമാണിമാരെയും വിളിച്ചു കൂട്ടിയിട്ട് വലിയ ശ്രദ്ധ ഒരുക്കി. അതൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട സംഗതികളാണ്. അങ്ങനെ ഈ ഭക്തൻ ബാബയുടെ ഈ സ്ഥാനം പണ്ഡിതന്മാരെ സംബന്ധിച്ച കാര്യമാണ് ഏറ്റവും പ്രചണ്ഡമായ ശാഖ. മാത്രമല്ല നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരു മഹാപണ്ഡിതനാണ് ഇമാം ഷൗക്കാനി റഹിമഹുള്ള. അദ്ദേഹം ഒരിക്കൽ ഈ ഗ്രന്ഥം ശർഹ് ചെയ്യപ്പെടാൻ സഹീഹ് ബുഖാരി വ്യാഖ്യാനിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ആവശ്യപ്പെട്ടു. അതിനോട് ഇമാം ഷൗക്കാനിയോട് സഹീഹ് ബുഖാരി ഒന്ന് ശർഹ് ചെയ്യാൻ സ്വീകരിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്നു, ഫത്തിന് ശേഷം ഉണ്ടില്ല. ഇത് ഹദീസാണ് കേട്ടോ. എന്താർത്ഥം? മക്ക വിജയത്തിന് ശേഷം ഇനി ഇതില്ല, ഹിജ്റയില്ല, ഇനി ഹിജ്റയില്ല. കാരണം മുസ്ലിം ഭരണകൂടമായി അഥവാ മുസ്ലിങ്ങളുടെ കൈയായി കാര്യങ്ങളൊക്കെ. ഇനി പഴയ പാടുകളിൽ ഹിജ്റയില്ല പറയുന്നത് ആ അർത്ഥം ഈ വിഷയത്തിൽ അദ്ദേഹം കൊണ്ടുവന്നു. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഭക്ഷണകാലിന് ശേഷം ഇന്നില്ല, ഒരു വിദ്യാർത്ഥിക്ക് ഇനി എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് വേറെ നാടുകളിലേക്ക് പോയി പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഭക്ഷണ ബാഗി ധാരാളം വിവരങ്ങൾ എഴുപുകൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന ആ യാഥാർത്ഥ്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അങ്ങനെ യഥാർത്ഥത്തിൽ സഹീഹ് ബുഖാരി സംബന്ധിച്ചും ഭക്ഷണ ബാഗിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ധാരാളം കാര്യങ്ങളുണ്ട്. ഇമാം ബുഖാരി ഇമാം ഇബ്നു ഹജർ റഹിമഹുള്ള ഭക്ഷണ ബാഗി എഴുതിയപ്പോൾ അതിൽ ആ സഹീബാരിയുടെ രീതിയും സ്വഭാവവും അതുപോലെ തന്നെ ആ ബുഖാരിയുടെ സഹീ സംബന്ധിച്ച് പരിചയപ്പെടുത്തുവാനും ഒക്കെ ഒരു ആമുഖം എഴുതി. ആ ആമുഖത്തിന്റെ പേരെന്താണ്? ഈ ആമുഖത്തിന്റെ പേര് യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഹീഹുൽ ബുഖാരിയുടെ ഉൻവാനിൽ വന്ന തെറ്റിദ്ധാരണ പോലെ തന്നെ ഏഴും ഉണ്ടായി ഒരു ഇഷ്കാരം ഈ മുഖത്തിനുള്ള പേര് വായിക്കുന്നതിലുണ്ടായി. പലരും വായിക്കാറുള്ളത് എന്താണ്? ഹരിയുസ്സാരി എന്നാണ്. ഇതാണ് ഹരിയുസ്സാരി മുഖത്തിമൽ പ്രഥൻബായി. പ്രഥൻബായിയുടെ മുഖദ്ദിമയായ ആമുഖമായ ഹരിയുസ്സാരി. യഥാർത്ഥത്തിൽ ഇതിന്റെ യഥാർത്ഥ ഉച്ചാരണ രീതി ബുധസ്സാരി എന്നാണ്. ബുധസ്സാരി സാരി എന്ന് പറയുമ്പോൾ സഞ്ചാരി അതാണ്. അയാൾക്ക് ഒരു മാർഗദർശനമാണ്. അതാണ് ഇതിന്റെ ഹനുമാന്റെ അർത്ഥം. പ്രഥൻബാരി എന്ന് പറയുമ്പോൾ അൽ ബാരി അള്ളാഹുവിന്റെ അസ്മാനപ്പെട്ട ഒരു ഇസ്മാന നാമമാണ്. അള്ളാഹുവിന്റെ വിജയം അൽ ബാരി എന്ന അള്ളാഹുവിന്റെ പ്രധാന വിജയമാണ്, സഹായമാണ് ഏത് അതാണിതിന്റെ തലക്കെട്ടിന്റെ അർത്ഥം. ഈ ഹുദസ്സായി വായിച്ചാൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാവും? ഇമാം ബുഖാരിയുടെ ജീവചരിത്രം, ഹദീസിന്റെ സ്ഥാനം, സഹീഹ് ബുഖാരി ഉദ്ധരിക്കപ്പെട്ട പ്രയാസമുള്ള വാക്കുകളുടെ ചെറിയ രീതിയിലുള്ള സ്വീകരണം ഇതിലുണ്ട്, ഉദസ്കാരിയുണ്ട്. അതുപോലെ തന്നെ അധ്യായങ്ങൾ, എത്ര അധ്യായങ്ങളുണ്ട്, എത്ര ഹദീസുകളുണ്ട്, ഇത് സംബന്ധിച്ചൊക്കെ ഒരു വിവരണം ഏത് ലഭിക്കും? ഉദസ്കാരി ഈ ആമുഖത്തിൽ ലഭിക്കും. അങ്ങനെ ഏകദേശം 15 വാണിങ്ങളിൽ അച്ചടിക്കപ്പെട്ട ഗ്രന്ഥമായിരുന്നു ഇത്. ഭക്ഷണന്മാരി യഥാർത്ഥത്തിൽ ഇതൊക്കെ എത്രമാത്രം പണ്ഡിതന്മാർ നമ്മുടെ ഇസ്ലാമിക പഠനം പഠിപ്പിക്കുവാനും പഠിക്കുവാനുമൊക്കെ ശ്രദ്ധ പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന ആ ഒരു ചെറിയ ചിത്രമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ സമർപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതുപോലെയുള്ള ആ പണ്ഡിതന്മാരുടെ ആ പ്രയത്നം, ആ ത്യാഗം, അത് മനസ്സിലാക്കിക്കൊണ്ട് എരിവ് കൂടുതൽ പഠിക്കുവാനും ജീവിതത്തിൽ പുലർത്തുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള ആ മനസ്സ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി തൊഫീക് ചെയ്യുവാനാണ്. കൂടുതലൊന്നും ഈ പറയാനില്ല. പ്രാർത്ഥനയോടെ നമ്മൾ ഈ ക്ലാസ് നിർത്തിവെക്കുന്നു. മുഹമ്മദ് ഫുആദ് അബ്ദുൽ ബൗദ്ധിക വിദ്യാഭ്യാസം പഠിച്ച പണ്ഡിതനല്ലാത്ത ഒരു നല്ല മനുഷ്യനാണ് മുഹമ്മദ് ഫുആദ് അബ്ദുൽ ബാഖി. അദ്ദേഹമാണ് സഹീഹ് ബുഖാരിക്കും സഹീഹ് മുസ്ലിമിനും പല ഗ്രന്ഥങ്ങൾക്കും നമ്പർ നൽകിയത്. മുഹമ്മദ് ഫുആദ് അബ്ദുൽ ബാഖി ഇതുപോലെ ധാരാളം വിഷയത്തിൽ പിന്നെ സേവനങ്ങൾ അർപ്പിച്ചിട്ടുണ്ട്. ഈ വ്യക്തി നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും പ്രബലമായ ഖുർആനിൽ ഇൻഡെക്സ് വായിക്കണം, അതായത് ഈ വാക്ക് എത്ര പ്രാവശ്യം ഖുർആനിൽ വന്നു. മൂസ നബി അലൈഹിസ്സലാമിന്റെ അന്നാണ് ഖുർആൻ എന്ന പദം, ഓരോ പദവും അത് ഇൻഡെക്സ് ഇത്രയും കൃത്യമായ രീതിയിൽ ഉണ്ടാക്കിയ വ്യക്തിയാണ് ഷെയ്ഖ് മുഹമ്മദ് ഫുആദ് അബ്ദുൽ ബാഖി. ആ ഇൻഡെക്സ് ഇപ്പോഴും അതിലല്ല, ഞാന് തുടക്കത്തിൽ വന്നപ്പോ കൊടുത്തിരുന്നില്ല. പരീക്ഷ Yeah.